ലൂക്കോസ് അധ്യായം 22. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു വരികയായിരുന്നു. മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ജനത്തെ ഭയപ്പെടുക മൂലം യേശുവിനെ കൊന്നുകളയുവാനുള്ള മാർഗം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ഈസ്കാര്യോത്ത യൂദയിൽ സാത്താൻ പ്രവേശിച്ചു. യൂദ മുഖ്യ പുരോഹിതന്മാരുടെയും ദേവാലയത്തിലെ പടനായകരുടെയും അടുക്കൽ ചെന്ന് യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കണമെന്ന് അവരുമായി ആലോചിച്ചു. അവർ സന്തോഷിച്ച് അയാൾക്ക് പണം കൊടുക്കാൻ സന്നദ്ധരായി. അയാൾ അതിന് സമ്മതിച്ചു. ജനക്കൂട്ടമില്ലാത്തപ്പോൾ യേശുവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കം നോക്കിപ്പോന്നു. പെസഹ കുഞ്ഞാടിനെ യാഗം കഴിക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസം ആയി.
നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ നടത്തുവിൻ
എന്നു പറഞ്ഞ് യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചു.
ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് അങ്ങിച്ചിരിക്കുന്നത്?
അവർ ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്,
നിങ്ങൾ പട്ടണത്തിൽ കടക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടുപോകുന്ന ഒരാളെ കാണും. അയാൾ കടക്കുന്ന വീട്ടിലേക്ക് അയാളുടെ പിന്നാലെ ചെന്ന് ആ വീടിന്റെ ഉടമസ്ഥനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ കഴിപ്പാനുള്ള വിരുന്നുശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. വിരിച്ചൊരുക്കിയ വിശാലമായൊരു മാളികമുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ.
അവർ പോയി യേശു തങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സമയമായപ്പോൾ യേശു അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. യേശു അവരോട് പറഞ്ഞു,
എന്റെ പീഡാനുഭവത്തിനു മുമ്പ് നിങ്ങളോടുകൂടെ ഈ പെസഹ കഴിപ്പാൻ ഞാൻ അതിയായി വാഞ്ചിച്ചു. അത് ദൈവരാജ്യത്തിൽ പൂർത്തിയാകുവോളം ഇനി ഞാൻ അത് ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത ശേഷം പറഞ്ഞു,
ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം മുന്തിരിയുടെ ഫലത്തിൽ നിന്നും ഞാൻ വീണ്ടും കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അനന്തരം അവിടുന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു,
ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ.
അങ്ങനെ തന്നെ അത്താഴത്തിന് ശേഷം അവിടുന്ന് പാനപാത്രം കൊടുത്തുകൊണ്ട് പറഞ്ഞു,
ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ ഉടമ്പടിയാകുന്നു. എന്നാൽ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ കൈക്കരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നു, സത്യം. എന്നാൽ അവനെ ഒറ്റിക്കൊടുക്കുന്നവന് ഹാ കഷ്ടം.
ഇത് ചെയ്യാൻ പോകുന്നവൻ ആരായിരിക്കും
എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളിൽ ആരെയാണ് ഏറ്റവും ശ്രേഷ്ഠനായി കരുതേണ്ടത് എന്നൊരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. യേശു അവരോട് പറഞ്ഞു,
വിജാതീയരുടെ രാജാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെപ്പോലെ അത്രേ. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിന്നവർ. എന്റെ പിതാവ് എനിക്കൊരു രാജ്യം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്നു ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിപ്പാൻ ഞാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. നീ വീണ്ടും തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക.
അതിന് അവൻ,
കർത്താവേ, അങ്ങയോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഞാൻ ഒരുക്കമാണ്
എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്,
പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, എന്നെ അറിയുന്നില്ല എന്ന് നീ 3 തള്ളിപ്പറയും വരെ ഇന്ന് കോഴി പോവുകയില്ല
എന്നു പറഞ്ഞു. പിന്നെ യേശു അവരോട് ചോദിച്ചു,
ഞാൻ നിങ്ങളെ പണസഞ്ചിയോ ഭാണ്ഡമോ ചെരുപ്പോ കൂടാതെ അയച്ചപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും കുറവുണ്ടായോ?
ഒന്നിനും കുറവുണ്ടായില്ല.
അവർ മറുപടി പറഞ്ഞു. അദ്ദേഹം അവരോട് പറഞ്ഞു,
എന്നാൽ ഇപ്പോൾ പണസഞ്ചിയുള്ളവൻ അതെടുത്തുകൊള്ളട്ടെ, അതുപോലെ വാളുള്ളവനും. വാൾ ഇല്ലാത്തവൻ തന്റെ വസ്ത്രം വിറ്റ് ഒരെണ്ണം വാങ്ങട്ടെ, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നെഴുതിയിരിക്കുന്ന വചനം എന്നിൽ നിറവേറേണ്ടതാകുന്നു. അതെ, എന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പൂർത്തിയാകണം.
അതിന് ശിഷ്യന്മാർ,
ഇതാ കർത്താവേ, ഇവിടെ രണ്ടു വാളുണ്ട്
എന്ന് പറഞ്ഞു.
മതി,
അദ്ദേഹം ഉത്തരം പറഞ്ഞു. പിന്നെ യേശു പുറത്തെത്തി പതിവ് പോലെ ഒലിയുമലയിലേക്ക് പോയി. ശിഷ്യന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം അവരോട്,
നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ
എന്നു പറഞ്ഞു. പിന്നെ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരത്തോളം അപ്പുറം ചെന്ന് മുട്ടുകുത്തി,
പിതാവേ, തിരുവിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ ആകട്ടെ
എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. പിന്നെ അദ്ദേഹം അതിവേദനയിലായി, അത്യധികം തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികൾ പോലെ ആയി. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ അവർ സങ്കടം കൊണ്ട് തളർന്നുറങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു.
നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ,
അദ്ദേഹം അവരോട് പറഞ്ഞു. യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ജനക്കൂട്ടം അവിടെ വന്നു ചേർന്നു. പന്തിരുവരിൽ ഒരുവനായ യൂദായാണ് അവരെ നയിച്ചിരുന്നത്. യേശുവിനെ ചുംബിക്കേണ്ടതിന് അയാൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്നാൽ യേശു അയാളോട്,
യൂദയെ, നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്
എന്നു ചോദിച്ചു. സംഭവിപ്പാൻ പോകുന്നത് എന്തെന്ന് കണ്ടിട്ട് യേശുവിന്റെ ചുറ്റും നിന്നിരുന്നവർ,
കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടണമോ
എന്ന് ചോദിച്ചു. അവരിൽ ഒരാൾ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തേക്കാത് ഛേദിച്ചു കളഞ്ഞു.
അരുത്, അത് പാടില്ല,
യേശു പറഞ്ഞു. പിന്നെ അദ്ദേഹം അവന്റെ കാതിൽ തൊട്ട് അവനെ സൗഖ്യമാക്കി. തനിക്കെതിരെ വന്ന മുഖ്യ പുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും യേശു പറഞ്ഞു,
എന്ത്, നിങ്ങൾ വാളും വടിയുമായി എന്റെ നേരെ വരുവാൻ ഞാനൊരു കൊള്ളക്കാരനും, ഞാൻ ദിവസേന നിങ്ങളോടുകൂടെ ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയവും ഇരുട്ടിന്റെ അധികാരവുമാണ്
എന്നു പറഞ്ഞു. അവർ അദ്ദേഹത്തെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് കുറെ അകലെയായി പിന്നാലെ ചെന്നു. അവർ നടുമുറ്റത്തിന് നടുവിൽ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരോടുകൂടെയിരുന്നു. അയാൾ തീയുടെ വെളിച്ചത്തിൽ ഇരിക്കുന്നത് ഒരു വേലക്കാരി പെൺകുട്ടി കണ്ട് അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു,
ഈ മനുഷ്യനും അയാളോട് കൂടെ ഉണ്ടായിരുന്നു.
എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു.
സ്ത്രീയേ, ഞാൻ അയാളെ അറിയുന്നില്ല
എന്നു പറഞ്ഞു. കുറെ കഴിഞ്ഞ് വേറെ ഒരാൾ അയാളെ കണ്ടിട്ട്,
നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ
എന്ന് പറഞ്ഞു.
മനുഷ്യ, ഞാനല്ല,
പത്രോസ് മറുപടി പറഞ്ഞു. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു,
ഇയാൾ നിശ്ചയമായും അയാളോട് കൂടെ ഉണ്ടായിരുന്നു, ഇയാളും ഗലീലക്കാരനാണല്ലോ.
അതിന് പത്രോസ്,
മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല
എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ സൂക്ഷിച്ചു നോക്കി.
ഇന്ന് കോഴി കൂവുന്നതിന് മുൻപേ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും
എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അയാൾ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിന് കാവൽ നിന്നിരുന്നവർ അദ്ദേഹത്തെ പരിഹസിക്കുവാനും അടിക്കുവാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണ് മൂടിക്കെട്ടിയിട്ട്,
പ്രവചിക്കുക, ആരാണ് നിന്നെ തല്ലിയത്
എന്ന് അവർ ചോദിച്ചു. മറ്റു പലതും അദ്ദേഹത്തെ ദുഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു. നേരം വെളുത്തപ്പോൾ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ഉൾപ്പെട്ട ന്യായാധിപ സമിതി സമ്മേളിച്ച് യേശുവിനെ തങ്ങളുടെ മുമ്പാകെ വരുത്തി.
നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക,
അവർ പറഞ്ഞു. അതിന് യേശു,
ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും
എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ നീ ദൈവപുത്രൻ തന്നെയോ?
അവരെല്ലാവരും ചോദിച്ചു.
നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു.
യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു,
ആ ഇനി നമുക്ക് വേറെ സാക്ഷ്യത്തിന്റെ ആവശ്യമെന്ത്? അവന്റെ വായിൽ നിന്ന് തന്നെ നാം അത് കേട്ടുകഴിഞ്ഞിരിക്കുന്നുവല്ലോ.